ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക്. ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ശരൺ മാജിയും സത്യപ്രതിജ്ഞ ചെയ്തു. കുവൈറ്റിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് മലയാളികൾ ഉൾപ്പെടെ 40-ലേറെ പേർ മരിച്ചു. ദുരന്തത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സഹായമുറപ്പാക്കാൻ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക്. നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞു. ലോക കേരളസഭയുടെ 4-ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കും. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണിത്. ഉച്ചകോടിയിൽ സംബന്ധിക്കുന്ന രാജ്യങ്ങളിലെ നേതാക്കളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ക്ഷണപ്രകാരമാണ് ഇന്ത്യ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത്. ഈ മാസം സ്വിറ്റ്സർലാന്റിൽ നടക്കുന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിയിലും ഇന്ത്യ സംബന്ധിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വത്ര അറിയിച്ചു. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ അഭിസംബോധന എന്നിവ സമ്മേളന കാലയളവിൽ നടക്കും. അടുത്ത മാസം 3 വരെയാണ് സമ്മേളനം. രാജ്യസഭയുടെ 264-ാമത് സമ്മേളനവും ഈ മാസം 27 മുതൽ ജൂലൈ 3 വരെ ചേരും. രാജ്യത്തെ സേവിക്കുക എന്നതാണ് സർക്കാരിന്റെ കടമയെന്നും 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള മികച്ച വേദിയാണ് പാർലമെന്റെന്നും കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൃഷ്ണ ജില്ലയിലെ കേസരപള്ളി ഐടി പാർക്കിൽ നടന്ന ചടങ്ങിൽ ഗവർണർ എസ് അബ്ദുൾ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 24 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ജനസേനയിൽ നിന്ന് 3 പേരും ബിജെപിയിൽ നിന്ന് 1 മന്ത്രിയുമാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ, ടിഡിപി ജനറൽ സെക്രട്ടറി നാരാ ലോകേഷ്, മുതിർന്ന ബിജെപി നേതാവ് സത്യകുമാർ യാദവ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാരായ ജെ പി നദ്ദ, നിതിൻ ഗഡ്കരി, കിഷൻ റെഡ്ഡി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന ബിജെപി നേതാവ് മോഹൻ ശരൺ മാജി സത്യപ്രതിജ്ഞ ചെയ്തു. ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രിമാരായി കനക് വർദ്ധൻ സിംഗ് ദേവിനും പ്രവതി പരിദയ്ക്കുമൊപ്പം മറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാരായ ജുവൽ ഓറാം, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 40-ലധികം പേർക്ക് ജീവഹാനി. ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മലയാളികളും ഉൾപ്പെട്ടതായാണ് വിവരം. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര സഹായത്തിന് 9656552 എന്ന എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9656552 ദുരന്തത്തിലുൾപ്പെട്ട ഇന്ത്യൻ പൌരന്മാർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. കുവൈറ്റിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ദുരന്തബാധിതരെ സഹായിക്കാൻ ഇന്ത്യൻ എംബസി കുവൈറ്റ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും എല്ലാവർക്കും ഇന്ത്യൻ എംബസി പൂർണ്ണ സഹായം നൽകുമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. തീപിടുത്തത്തിന്റെ വാർത്ത അതീവ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിഞ്ഞു. നാളെ മുതൽ ഈ മാസം 18 വരെ സഭ ചേരുന്നതല്ല. ലോക കേരളസഭ, ബക്രീദ് എന്നിവയ്ക്ക് ശേഷം 19-ന് സഭ പുനരാരംഭിക്കും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ കാരണം രാസമാലിന്യമാണ് എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ആകെ 1,355 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. ന്യായമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ടവർക്ക് നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. ലോക കേരള സഭയുടെ 4-ാം പതിപ്പ് നാളെ ആരംഭിക്കും. വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ശനിയാഴ്ച വരെ നടക്കുന്ന പരിപാടിയിൽ 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കേരളീയ പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
വിധവകളുടെ ക്ഷേമവും മാനുഷിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിധവകൾക്കുള്ള ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. വിധവകൾക്കുള്ള ഷെൽട്ടർ ഹോമുകളുടെ വികസനവും പരിപാലനവും ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം, നൈപുണ്യ വികസനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആരോഗ്യ സംരക്ഷണ ലഭ്യത എന്നിവ ഉൾപ്പെടുന്ന 10 പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യതലസ്ഥാനത്ത് ജലദുരുപയോഗവും ടാങ്കർ മാഫിയയും വ്യാപകമാകുന്നതിനെതിരെ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഹിമാചൽ പ്രദേശിൽ നിന്ന് മിച്ചജലം വിട്ടുനൽകണമെന്ന ഡൽഹി സർക്കാരിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ജലദൌർലഭ്യം തടയാൻ സ്വീകരിച്ച നടപടി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി സർക്കാരിനോട് പരമോന്നത കോടതി ആവശ്യപ്പെട്ടു. വിഷയം നാളെ വീണ്ടും പരിഗണിക്കും. അതേസമയം ഡൽഹിയിൽ ജലക്ഷാമവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും വാട്ടർ ടാങ്കറുകളുടെ സേവനം ഉറപ്പാക്കുന്നതിനും ഓരോ മേഖലയിലും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തല ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു. പ്രധാന ജലവിതരണ പൈപ്പ്ലൈനുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്താൻ സംഘം പരിശോധന നടത്തണമെന്നും ചോർച്ചയുണ്ടെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കണമെന്നും ജലവകുപ്പ് മന്ത്രി ആതിഷി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലനിൽക്കുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
അടുത്ത 3 സാമ്പത്തിക വർഷം 6.7% വളർച്ചാ നിരക്കുമായി സ്ഥിരതയാർന്ന വളർച്ച ഇന്ത്യയ്ക്കുണ്ടാകുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. ആഭ്യന്തര ആവശ്യകത ശക്തമായതും നിക്ഷേപത്തിലെ വളർച്ചയും സേവന മേഖലയിലെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളും കരുത്തുറ്റ വളർച്ചയ്ക്ക് കാരണമാകും. 2024-25 സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 6.6% ലോകബാങ്ക് പ്രവചനം. ആഗോള സാമ്പത്തിക വീക്ഷണ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. അതേസമയം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 2024-25 വർഷത്തിൽ 6.5% നിന്ന് 6.8% വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ പ്രവചിച്ചിട്ടുള്ളത്. ആഭ്യന്തര ആവശ്യകതയുടെ വർദ്ധനവും തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള പ്രായത്തിലുള്ളവർ ഏറുന്നതും കണക്കിലെടുത്താണ് ഈ പ്രവചനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1-ാമതും USA 2-ാം സ്ഥാനത്തുമാണ്. അതേസമയം ഫ്ളോറിഡയിൽ ഇന്ന് നടക്കാനിരുന്ന ശ്രീലങ്ക നേപ്പാൾ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ നമീബിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നീറ്റ് UG ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പതിവായി ഉണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള മറുപടികളും പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 4-ന് പ്രഖ്യാപിച്ച നീറ്റ് പരീക്ഷാ ഫലത്തിൽ അപാകതയുണ്ടെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംശയങ്ങൾക്കുള്ള മറുപടി പുറത്തിറക്കിയത്. സമയനഷ്ടത്തിന് വിദ്യാർത്ഥികൾക്ക് അധിക മാർക്ക് നൽകുന്നതിൽ പരാതി പരിഹാര സമിതിയുടെ പങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കാൻ സമിതി രൂപീകരിച്ചതായി NTA അറിയിച്ചു. നീറ്റ് UG പരീക്ഷയിൽ 1,500-ലധികം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേസ് മാർക്ക് അവലോകനം ചെയ്യാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 4-അംഗ സമിതിക്ക് രൂപം നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലേക്ക്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി N. ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയും സത്യപ്രതിജ്ഞ ചെയ്തു. കുവൈറ്റിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് മലയാളികൾ ഉൾപ്പെടെ 40-ലേറെ പേർ മരിച്ചു. ദുരന്തത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സഹായമുറപ്പാക്കാൻ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക്. നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞു. ലോക കേരള സഭയുടെ 4-ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.